നമസ്കാരം ഡോക്ടർ ഗിരീഷ് ശശിധരൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ ഗിരീഷ്. കൊറോണ വൈറസിന്റെ സാഹചര്യത്തിൽ ദന്ത സംരക്ഷണം പലരും അവഗണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ദന്ത സംരക്ഷണം അവഗണിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ?
അതെ, ദന്ത സംരക്ഷണം എന്നുവെച്ചാൽ ശരീരത്തിലുള്ള മറ്റുള്ള ആരോഗ്യ പ്രധാന കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ കൊടുക്കുന്നത് പോലെ തന്നെ ദന്ത സംരക്ഷണത്തിനുള്ള ശ്രദ്ധ എല്ലായ്പ്പോഴും കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ്-19 ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സമയത്ത് നമ്മൾ അതിനെ കുറച്ചും കൂടെ എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിൽ ചൂണ്ടിക്കാട്ടാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ദന്ത സംരക്ഷണത്തിന് ശരീരത്തിലുള്ള മറ്റ് അസുഖങ്ങളിലേക്കുള്ള ബന്ധത്തെ കുറിച്ച് ധാരാളമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദന്ത സംരക്ഷണത്തിന് ഡയബറ്റീസ് അല്ലെങ്കിൽ സിസ്റ്റമിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസ് ആയിട്ടുള്ള ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾ ദന്ത സംരക്ഷണം ശരിയാവുന്നില്ല എങ്കിൽ അങ്ങനെ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്നുള്ള പഠനങ്ങൾ ധാരാളം തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴ് കൊറോണ വൈറസ് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന അസുഖങ്ങളിൽ നിന്നും മനുഷ്യർക്കുണ്ടാകുന്ന റിക്കവറിയുടെ സാധ്യത കുറച്ചും കൂടെ മെച്ചമായിരിക്കാം നമ്മൾ നല്ലൊരു ഡെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ.
ഓക്കെ ഡോക്ടർ ഗിരീഷ്, അപ്പോൾ പലർക്കുമുള്ള ഒരു ഭയം ആവശ്യത്തിന് സുരക്ഷ നടപടികൾ ഡെന്റൽ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്.
ഓസ്ട്രേലിയൻ ഡെന്റൽ ഇൻഡസ്ട്രി ഉള്ള ഹൈജീനും ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സും വേൾഡിൽ തന്നെ മാതൃകാപരമാക്കാൻ പറ്റുന്ന ഒരു ഒരു ഹൈ ലെവലിലേക്കാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എല്ലായ്പ്പോഴും. അപ്പം ഇപ്പൊ കൊറോണ വൈറസിന്റെ ബന്ധപ്പെട്ടിട്ട് ഡെന്റിസ്റ്റിന് പല സമയങ്ങളിലും അവർക്ക് അനുവദിച്ചിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറുകളെ കുറിച്ചും അതിൽ നിന്നുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസിനെ കുറിച്ചും വളരെ ക്ലോസ് ആയിട്ട് ഡെന്റൽ ബോർഡും ഓറൽ ഡെന്റൽ ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷനും മറ്റുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒരു ഭീതി ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ചികിത്സകൾ ഡെന്റിസ്റ്റിന് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഓരോ സമയത്തും ഇംപ്ലൈ ചെയ്തിട്ടുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഹൈ ലെവൽ റെസ്ട്രിക്ഷനിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ ഡെന്റിസ്റ്റിന് ഇൻസ്ട്രക്ഷൻ ചെയ്തത്. അത് മാറിയിട്ട് മേയോടുകൂടി ഈ റെസ്ട്രിക്ഷൻസ് ഈസ് ചെയ്തുകൊണ്ട് ഒരുവിധ എല്ലാ ചികിത്സകളും സേഫായിട്ട് ഡെന്റിസ്റ്റിന് പേഷ്യൻസിന് നൽകാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം രാജ്യത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ. അതിൽ കുറച്ച് എക്സെപ്ഷൻസുകൾ വരുന്നത് വിക്ടോറിയയിൽ കൂടുതൽ കേസുകൾ കാണുന്ന ചില സബർബിൽ റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും നിലവിലുണ്ട്. അതിൽ ഏറ്റവും എനിക്കിപ്പം പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാത് സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് ഡെന്റൽ വിസിറ്റുകൾ നടത്തണമെങ്കിൽ അവരുടെ ഡെന്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ഉപദേശങ്ങൾ തേടുന്നതായിരിക്കും അതിന്റെ ഏറ്റവും അനുയോജ്യമായ കാരണം. അങ്ങനെ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും ഈ നിങ്ങൾക്ക് വേണ്ടുന്ന ചികിത്സകൾ നടത്താൻ പറ്റത്തില്ല, പറ്റുമോ പറ്റത്തില്ല എന്നുള്ളത്. ഏത് എമർജൻസി ഡെന്റൽ ട്രീറ്റ്മെന്റ്സുകൾ എല്ലായ്പ്പോഴും നമുക്ക് നടത്താൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഓസ്ട്രേലിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഡെന്റൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലും ഏതെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ സ്രവങ്ങളിലൂടെ ഈ കൊറോണ വൈറസ് ബാധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ പലർക്കും ഭയമുണ്ടാകുമല്ലോ, ഇത് സേഫാണോ എന്നുള്ള കാര്യത്തിൽ.
അതെ, അപ്പൊ ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്നുവെച്ചാൽ കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഹൈ ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഡെന്റൽ ഇൻഡസ്ട്രി. അപ്പം അതുകൊണ്ട് എല്ലാ പേഷ്യൻസ് കഴിഞ്ഞിട്ടും ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ എല്ലാ എക്യുപ്മെന്റ്സുകളും വൈപ്പ് ഡൗൺ ചെയ്യാറുണ്ട്. സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. എല്ലാം ബ്രാൻഡ് ന്യൂ ഫ്രഷ് ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കാം എപ്പോഴും നമ്മൾ ചികിത്സ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഈ കോവിഡ്-19 വന്നതിന് ശേഷം ഇത് കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കുന്ന രീതിയിലായിട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ വിസിറ്റിംഗ് റൂമുകളിലുള്ള ആൾക്കാരുടെ എണ്ണം കൺട്രോൾ ചെയ്തുകൊണ്ട് അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ വിസിറ്റിംഗ് റൂമുകളിൽ നമ്മളുടെ ചെയറും മറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ അപ്പോയിന്റ്മെന്റിന്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് കൂടുതൽ എക്സ്ട്രാ ഈ മെഷേഴ്സുകൾ എടുക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് ടീമിന്. ഫോണിൽ കൂടെ ഒരു മെഡിക്കൽ ക്വസ്റ്റ്യനെയറും ഒരു മെഡിക്കൽ ട്രയാജിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈവൻ ഡെന്റൽ ക്ലിനിക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫോണിൽ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. മാസ്കും ഗ്ലൗസും ഡെന്റൽ ഇൻഡസ്ട്രിയിൽ എല്ലായ്പ്പോഴും വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഈ കോവിഡ് 19 വരുന്നതിന് മുമ്പും ചെയ്തുകൊണ്ടിരുന്നതാണ്. കോവിഡ് 19 വന്ന ശേഷം അതുപോലെ തന്നെ മുടക്കമില്ലാതെ ചെയ്യുന്നുണ്ട്.
ഇനി മറ്റൊരു കാര്യം, പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് വീടുകളിൽ ഇരുന്നാണല്ലോ കൂടുതൽ ആളുകളും ഇപ്പോൾ ജോലി ചെയ്യുന്നതും കുട്ടികളെല്ലാം കൂടുതൽ സമയം വീടുകളിലാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ. ഈ സാഹചര്യത്തിൽ മധുരം കഴിക്കുന്നത് കൂടുന്നു, മദ്യപാനം മുതിർന്നവരിൽ കൂടുന്നു, ഇക്കാര്യങ്ങൾ പലരും ചൂണ്ടിക്കാട്ടുന്നു. ഇത് ദന്ത സംരക്ഷണത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നതായി പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ആഗോളതലത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റുകളെ കുറിച്ചും അൺഹെൽത്തി ലൈഫ് സ്റ്റൈലുകളെ കുറിച്ചുമുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. മദ്യപാനം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. കാര്യം ആൾക്കാർ കൂടുതലും വീട്ടിലിരിക്കുന്നുണ്ട്. അവർക്ക് മറ്റ് ലീഷർ ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള അവസരം കുറയുന്നതുകൊണ്ട് മദ്യപാനത്തിന്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് എല്ലാം ഒരു ഡെന്റൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വീട്ടിലിരുന്നിട്ട് നമ്മൾ കൂടുതൽ സ്നാക്ക് ചെയ്യുമ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡല്ല കഴിക്കുന്നതെങ്കിൽ അതിൽ ഷുഗറിന്റെ അളവുകൾ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ആസിഡിന്റെ അളവുകൾ കൂടുതലാവാം. അപ്പൊ അത് ഡെന്റലായിട്ടുള്ള അസുഖങ്ങൾ കൂട്ടുന്നുണ്ട്, ക്യാവിറ്റികൾ കൂട്ടുന്നുണ്ട്, മറ്റ് ഉള്ള ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂട്ടുന്നുണ്ട്.
ഡോക്ടർ ഗിരീഷ്, അപ്പോൾ ഇത് തന്നെയാണല്ലോ ഈ പ്രാവശ്യം ദന്ത സംരക്ഷണ വാരത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു ക്യാമ്പയിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്?
അതെ, ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെന്റൽ ഹെൽത്ത് വീക്കിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ കേട്ടുകൊടുത്തുണ്ടാവാം. ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയാണ്, 3 മുതൽ 9 വരെയുള്ള ഓഗസ്റ്റിലാണ് ഡെന്റൽ ഹെൽത്ത് വീക്ക്. അതിൽ ആണ് ഇപ്പോൾ ഈ വർഷത്തെ ടാഗ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ മച്ച് ഷുഗർ ഈസ് ഹൈഡിങ് ഇൻ യുവർ ട്രോളി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിഡൻ ഷുഗർസിലേക്കുള്ള ശ്രദ്ധ പ്രത്യേകിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മറ്റും വാങ്ങുന്ന ഭക്ഷണങ്ങളിൽ ഉണ്ടാകുന്ന ഷുഗറിന്റെ അളവുകൾ ശ്രദ്ധിക്കണം, ഫാമിലിയിൽ ശ്രദ്ധിക്കണം. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഷുഗർ കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ ഇത് വീട്ടിലെത്തുകയുള്ളൂ. അങ്ങനെയാണ് കുട്ടികളിലെ അതുക്കുള്ളിൽ ഉപയോഗിക്കാൻ ഉള്ള അവസരം കിട്ടുന്നത്. അപ്പം അവിടെ തന്നെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങുകയാണെങ്കിൽ വീട്ടിലേക്ക് ഇത് വരാതിരിക്കുകയും കുട്ടികളിൽ ഇത് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ദിവസം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 6 ടീസ്പൂൺ ഷുഗർ ആണ് ഒരു ദിവസം നമ്മൾ കഴിക്കുക, അതിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫുഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒരു 10% കൂടുതൽ അതിന്റെ വെയിറ്റ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 ഗ്രാം ഉള്ള ഒരു ഭക്ഷണം നമ്മൾ എടുക്കുമ്പോൾ അതിൽ 10 ഗ്രാമിൽ കൂടുതൽ ഷുഗർ ഉണ്ടാവാതിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ 10% കുറച്ച്, ഭാരത്തിന്റെ 10% കുറച്ച് മാത്രമേ ഷുഗർ ഉള്ള ഫുഡുകൾ കഴിക്കുന്നതായിരിക്കും അനുയോജ്യം. അതുപോലെ തന്നെ വാങ്ങുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് ഫിസി ഡ്രിങ്ക്സ്, ഇത് എല്ലായ്പ്പോഴും ഡെന്റൽ അസുഖങ്ങളുടെ ഒരു മുഖ്യ കാരണമായിട്ട് കണ്ടെത്തിയേക്കുകയാണ്, ഈ എനർജി ഡ്രിങ്കുകളും സോഫ്റ്റ് ആൻഡ് ഫിസി ഡ്രിങ്കുകളും. അതിൽ ഷുഗറിന്റെയും ആസിഡിന്റെയും ഒരു വലിയ കോമ്പിനേഷൻ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ പല്ല് ദ്രവിപ്പിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമുല തന്നെയാണ് ഈ എനർജി ഡ്രിങ്കിലും സോഫ്റ്റ് ഡ്രിങ്കിലും ഉണ്ടായിരിക്കുന്ന ഷുഗറിന്റെ ആസിഡിനെ കാട്ടുന്നത്.
ഡോക്ടർ ഗിരീഷ്, ഇനി ഇത് കൂടാതെ ദന്ത സംരക്ഷണത്തിൽ പല്ല് തേക്കുന്നത് ഉൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്?
ഇതിൽ 4 key messages എനിക്ക് എന്തൊക്കെ പറയാൻ സാധിക്കുന്നത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസം 2 നേരം ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. 2 എന്ന് പറയുന്നത്, നമ്മൾ പല്ല് ബ്രഷ് സാധാരണ രീതിയിൽ ബ്രഷ് ചെയ്ത് പല്ലിന്റെ ഇടഭാഗങ്ങൾ വൃത്തിയാവാറില്ല. അതുകൊണ്ട് ഇടഭാഗങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഫ്ലോസ് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷുകൾ ഉപയോഗിച്ചിട്ട് പല്ലിന്റെ ഇടഭാഗങ്ങൾ അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യമെങ്കിലും അത് ചെയ്യുക. ഈ 2 നേരത്തെ ബ്രഷിന് കൂടാതെയാണ്, 2 നേരത്തെ ടൂത്ത് ബ്രഷ് കൂടാതെ ഫ്ലോസിങ് 1 നേരമെങ്കിലും ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഹെൽത്തി ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഉപയോഗിക്കുക, ഷുഗറിന്റെ കണ്ടന്റ് കുറച്ചുണ്ട്. പിന്നെ ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെഗുലർ ആയിട്ട് ഡെന്റൽ ചെക്കപ്പ് നടത്തുക. എന്ന് വെച്ചാൽ, നമ്മൾക്ക് പല്ലുവേദന അല്ലെങ്കിൽ പല്ല് സംബന്ധിച്ച രോഗങ്ങൾ ഇല്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഡെന്റിസ്റ്റിനെ കാണുന്നത് ഒരു പതിവാക്കുന്നത് വളരെ നല്ല ഒരു മെസ്സേജ് തന്നെയായിരിക്കും.
വളരെയധികം നന്ദി ഡോക്ടർ ഗിരീഷ് ശശിധരൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിന്.